നമുക്ക് ഒരു നിമിഷം വീണ്ടും തലകളെ വണക്കി പ്രാർത്ഥിക്കാം.
Our heavenly Father, as we bow before you, we pray for wisdom from above. We pray for an anointing according to the need of the hour.
കർത്താവേ, ഞങ്ങൾ തലകളെ വണക്കി ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിനായി, ഉയരത്തിൽ നിന്നുള്ള അഭിഷേകത്തിന്റെ ശക്തിക്കായി ഞങ്ങൾ അങ്ങയുടെ ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു.
We pray that your name will be glorified as we come together and seek to study your word.
അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് വന്ന് അങ്ങയുടെ പാദത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം പഠിക്കുവാൻ എന്ന് രാവിലെ സമയം വന്നിരിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.
So we have been looking at the paradoxes of the Christian life.
ക്രിസ്തീയ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ് നാം തുടർച്ചയായി ചിന്തിച്ചു വരുന്നത്.
We saw that God's way of thinking is not the same as our way of thinking.
നാം കാണുകയുണ്ടായി ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമാണെന്ന്.
And spirituality is to think more like God thinks.
ആത്മീയത എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതലായി ദൈവിക ചിന്തകൾ, ദൈവം ചിന്തിക്കുന്ന നിലയിൽ നമ്മുടെയും ചിന്തകൾ രൂപപ്പെടുന്നതാണ്.
To be religious is to pray, fast, go to meetings, read the Bible, engage in a lot of activity.
ബൈബിൾ വായിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലുള്ള വിവിധ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ഒരു മതഭക്തിയുടെ പ്രകടനമായി തീരുവാൻ വളരെ സാധ്യതയുണ്ട്.
A spiritual man does all these things, but much more important than all these things, his mind is being changed to think like God thinks.
ഒരു ആത്മീയനായ വ്യക്തിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, എന്നാൽ ദൈവം ചിന്തിക്കുന്ന നിലയിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം അവന്റെ മനസ്സിന് രൂപാന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവനാണ് ആത്മീയൻ.
So if our mind is not being changed to look at everything from God's viewpoint, all our activity will just make us religious like the Pharisees.
അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സമയത്ത് നാം ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വീക്ഷണകോണിലൂടെ കാര്യങ്ങളെ കാണുവാൻ അധികമായി നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ നാം കഴിക്കുന്ന പ്രാർത്ഥനകൾ, നമ്മുടെ ഉപവാസം, നമ്മുടെ ബൈബിൾ പഠനം എല്ലാം വൃഥാവാണ്.
Nowadays there are computerized robots that can be trained to do amazing things in factories and all dangerous jobs.
നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഫാക്ടറികളിലും മറ്റും അപകടകരമായ ജോലികൾ ചെയ്യുവാനായി യന്ത്ര മനുഷ്യരുണ്ട്. അത് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ഏത് തര ജോലിയും അത് ക്രമീകരിക്കപ്പെട്ട നിലയിൽ തുടർമാനമായി
ചെയ്തുകൊള്ളും.
ഒരുപക്ഷെ നിങ്ങൾ ചിലക്ക് അത്ഭുതം തോന്നുമായിരിക്കാം. നിങ്ങൾ രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞ് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം നേരത്തെ അറിയിച്ചാൽ ആ സമയത്ത് ഒരു ചൂട് ഒരു കപ്പ് കാപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കി തരുവാൻ കഴിയുന്ന മെഷീനുകൾ, യന്ത്രങ്ങൾ ഇന്ന് മനുഷ്യൻ
ഉണ്ടാക്കിയിട്ടുണ്ട്.
എന്നാൽ വിവാഹിതരായ സഹോദരന്മാർക്കറിയാം, രാവിലെ നിങ്ങളുടെ വീട്ടിലുള്ളതായിരിക്കുന്ന ഒരു റോബോട്ട്, ഒരു മെഷീന് നിങ്ങൾക്കൊരു കപ്പ് കാപ്പി കൊണ്ട് തരുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഒരു കപ്പ് കാപ്പി കൊണ്ട് തരുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്?
If you engage only in your religious activity, as far as God is concerned, you're just a robot.
നിങ്ങൾ മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം നിങ്ങൾ തൃപ്തി അടയുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ മെഷീൻ പോലെയാണ്. ദൈവത്തിന് നിങ്ങൾ ഓരോ സേവനം ചെയ്യുകയാണ്, പക്ഷേ കർത്താവിന്റെ ഹൃദയത്തിന് അത് സ്വീകാര്യമായിരിക്കും.
Jesus wants a wife, not a robot.
യേശുവിന് ആവശ്യമുള്ളത് ഒരു വധുവിനെയാണ്, ഒരു യന്ത്ര മനുഷ്യനെയല്ല.
And that means there's a relationship.
അതിന്റെ അർത്ഥം നാമമായിട്ട് ഒരു ഹൃദയബന്ധമാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്.
And a good wife of Christ anyway will seek to more and more be conformed to his way of thinking, because then only we can be his co-workers.
ഒരു നല്ല ഭാര്യ, കർത്താവിന്റെ മണവാട്ടി, ഭർത്താവായിരിക്കുന്ന കർത്താവിന് ഇഷ്ടപ്രകാരം അവന്റെ ഹൃദയ ആ അഭിലാഷങ്ങൾ അറിഞ്ഞ് അവനെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരുവളായിരിക്കും.
In Amos 3:3 it says two people can't walk together unless they are agreed.
ആമോസിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വചനം നാം കാണുന്നുണ്ടല്ലോ, രണ്ടു പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ?
So Jesus and I are to take, he said, take my yoke upon you and learn of me. If we are to walk together, we must be agreed.
കർത്താവായ യേശു നമ്മോട് പറഞ്ഞല്ലോ, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുക, നമുക്ക് ഒരുമിച്ച് നടക്കാം. കർത്താവിന്റെ നുകം നമുക്ക് എടുക്കണമെന്ന് വരികിൽ നാം കർത്താവുമായി ഹൃദയത്തിൽ ഒന്നായി
മതിയാകുകയുള്ളൂ.
നിലമുഴുന്നതായിരിക്കുന്ന ഒരു രണ്ട് കാളകളുടെ ചിത്രം നമുക്കറിയാം. ഒരു നുകം രണ്ടിന്റെയും തോളിന്മേൽ
വെക്കുന്നുണ്ട്. Take my yoke upon you and learn from me.
രണ്ട് ഉഴുവാൻ ഉപയോഗിക്കുന്ന കാളകൾ ഉണ്ടെങ്കിൽ, ഒന്ന് പ്രായമുള്ള പരിചയമുള്ളതായിരിക്കുന്ന ഒരു കാളയും മറ്റേത് പരിചയം കുറഞ്ഞ വളരെ പ്രായം കുറഞ്ഞ ഒരു കാളയുമാണെങ്കിൽ, മൂത്ത മുതിർന്ന കാള മറ്റേതിനോട് പറയുന്ന പോലെയാണ്, എന്റെ മുഖം നീയും നിന്റെ ചുമലിൽ വഹിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് നടക്കാം, എന്നിൽ നിന്ന് നിനക്ക് ഈ ഭാരം വലിക്കുവാൻ പഠിക്കാം.
And that is, if we do that, if we learn from Jesus, we learn God's ways, which are completely different from man's ways.
ഈ വിധത്തിൽ നാം നുകത്തിന്റെ മറ്റേ തലക്കിലുള്ള നമ്മുടെ കർത്താവിൽ നിന്ന് പഠിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോയാൽ ദൈവത്തിന്റെ ചിന്തകൾ, അവിടുത്തെ ഹൃദയവിചാരങ്ങൾ നമുക്ക് അധികമായി ഗ്രഹിക്കുവാൻ കഴിയും.
A lot of Christian work today is done not according to God's mind.
ഇന്ന് നടക്കുന്നതായിരിക്കുന്ന ധാരാളം ക്രിസ്തീയ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമല്ല എന്ന് ദുഃഖത്തോടെ
പറയാം.
അനേക മേഖലകളില് ദൈവത്തിന്റെ ഹൃദയവിചാരങ്ങളും അങ്ങയുടെ താൽപര്യവും എന്താണെന്ന് തിരിച്ചറിയാതെയാണ് ക്രിസ്തീയ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്.
Most of Christian work that I have seen in the last 45 years in all denominations and organizations is closer to the principles of the business world than to the principles of the New Testament.
കഴിഞ്ഞ 45 ലധികം വർഷങ്ങളായി ഞാൻ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിൽ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യം ബോധ്യമായിട്ടുണ്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള സുവിശേഷ പ്രവർത്തനവും ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ സ്ഥാനത്ത് ലോകത്തിന്റെ ബിസിനസ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് ബിസിനസ് ആശയങ്ങളിലാണ് ക്രിസ്തീയ പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്.
Like on all businesses, on top they have a CEO and below that they have managers and deputy managers and all the way down to the lower workers.
നമുക്കറിയാം, വലിയ ബിസിനസ് നടത്തുന്ന കമ്പനികളുടെ സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്ത് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് പ്രധാനപ്പെട്ട ആളുണ്ട്. അതിന്റെ താഴേക്ക് ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞവർ, അങ്ങനെ ഒരു പിരമിഡ് പോലെ ഉള്ള വ്യവസ്ഥയിലാണ് ലോകത്തിലെ വ്യവസായ സംരംഭങ്ങൾ
നടക്കുന്നത്.
റോമൻ കത്തോലിക്ക സഭ അങ്ങനെയാണ് നൂറ്റാണ്ടുകളായി നിലനിന്ന് പോരുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സാർവദേശീയ സഭയുണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാം. അതും അങ്ങനെ തന്നെയാണ്
പ്രവർത്തിക്കുന്നത്.
ഒരു പിരമിഡ് പോലെ താഴെ ധാരാളം വിശ്വാസികൾ, അതിന്റെ മുകളിൽ അതിൽ കുറഞ്ഞവർ, അങ്ങനെ വന്നു വന്ന് ഒടുവിൽ ഒരു പ്രധാന നേതാവ് അവസാനം ടോപ്പിൽ.
CSI
സഭകളും അങ്ങനെ തന്നെയാണ്
പ്രവർത്തിക്കുന്നത്.
നിങ്ങൾക്ക് മോഡറേറ്റർ ആയിരിക്കുന്ന ഒരു ബിഷപ്പിനെ ഈ സഭ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലപ്പത്ത് കാണാൻ കഴിയും.
Now you never see that in the New Testament.
എന്നാൽ പുതിയ നിയമത്തിൽ ഒരിടത്തും നാം ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു സഭാ വ്യവസ്ഥ കാണുന്നില്ല.
Other churches which are all independent.
എന്നാൽ
all answerable only to God.
ഈ പറഞ്ഞ നിലയിൽ അല്ലാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരുപാട് സ്വതന്ത്ര സഭകൾ അവിടെവിടായിട്ട് ഉണ്ട്. അവ ഒന്നും ആർക്കും കീഴ്പ്പെട്ടിരിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് അവർ ദൈവത്തോട് മാത്രം കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ്. പുതിയ നിയമത്തിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന സഭാ വ്യവസ്ഥയുമല്ല നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്.
In the New Testament, you read Acts of the Apostles, you find apostles planting churches, appointing elders, and sorting out their problems.
അപ്പോസ്തല പ്രവൃത്തികൾ നാം ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം നിയമിച്ച അപ്പോസ്തലന്മാർ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷമായി സഞ്ചരിച്ച് ദൈവവചനം കേട്ട് വിശ്വസിച്ചവര് സഭകളുണ്ടായി. ആ സഭകൾക്ക് മൂപ്പന്മാരെ അവർ നിയമിച്ചു. ആ നിലയിലാണ് ദൈവസഭകൾ കൂട്ടായ്മ ബന്ധത്തിൽ
വളർന്നത്.
എന്നാൽ ഈ സഭ സ്ഥാപിക്കുവാൻ ദൈവം ഉപയോഗിച്ച അപ്പോസ്തലന്മാരാരും ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പോലെ, പ്രധാന ഉദ്യോഗസ്ഥനെ പോലെ തലപ്പത്തിരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനായിരുന്നില്ല. അവർക്ക് ഒരു സംഘടനയുടെ തലപ്പത്തുള്ള അധികാരി എന്നുള്ള നിലയിൽ ശമ്പളമില്ലായിരുന്നു, അധികാരമില്ലായിരുന്നു. എന്നാൽ അവരൊക്കെ പിതാക്കന്മാരായിരുന്നു, ആത്മീയ ശിശുക്കളെ പരിപാലിക്കുന്നവരായിരുന്നു. നിങ്ങൾക്ക് അറിയാം, ഒരു വീട്ടിലും പിതാക്കന്മാര് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ശമ്പളം വാങ്ങിക്കുന്നവരല്ല.
Every church elders must be like fathers and mothers.
Ella sabagalilum ullathayirikkunna moopanmaraya sahodaranmar avadeulla sahodari sahodaranmarkku pidakkanmarum maadakkanmarum aayirikkanam.
Paul was like a father to all the elders in the different churches.
വിവിധ സഭകളിലുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്തമുള്ള മൂക്കന്മാരായ സഹോദരന്മാർക്ക് അപ്പോസ്തലനായ പൗലോസ് ഒരു പിതാവിന് ആത്മീക പിതാവായിരുന്നു. ഇന്ന് ചുറ്റും നാം കാണുന്ന ക്രൈസ്തവ പ്രസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം അങ്ങനെ ഒരു കാര്യമേ പിതാക്കന്മാരെ നാം കാണുന്നില്ല. എല്ലാവരും പറയുന്നത് ഈ ബൈബിളാണ് ദൈവത്തിന്റെ വചനമെന്നാണ്, പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരാണ് അനുസരിക്കുന്നത്? ദൈവസഭയുടെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അവര് ദൈവവചനം അനുസരിക്കുന്നില്ലെങ്കിൽ മറ്റ് പല മേഖലകളിലും അവരത് ചെയ്യാത്തതിൽ അത്ഭുതമില്ല.
ഇറ്റ്സ് ബിക്കോസ് വി പീപ്പിൾ ലിവ് ദെയർ ലൈഫ് അക്കോർഡിംഗ് ടു ദെയർ വേ ഓഫ് തിങ്കിംഗ് ആൻഡ് നോട്ട് ഗോഡ്സ് വേ ഓഫ് തിങ്കിംഗ്.
അതിന്റെ കാരണം ദൈവത്തിന്റെ ചിന്താഗതി അനുസരിച്ച് അവിടുത്തെ കാഴ്ചപ്പാട് അനുസരിച്ചല്ല അവർ കാര്യങ്ങളെ നടത്താൻ ആഗ്രഹിക്കുന്നത്, മാനുഷിക ചിന്തകളാണ് ഇതിന്റെ പുറകിൽ.
ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ദീസ് ബൈബിൾ സ്റ്റഡി.
ഈ മൂന്ന് ദിവസത്തെ ബൈബിൾ സ്റ്റഡിയിലൂടെ നാം ഈ തരത്തിലുള്ള വ്യത്യാസങ്ങളാണ്, വൈരുദ്ധ്യങ്ങളാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്.
സോ യെസ്റ്റർഡേ വി സോ ദ ഫിഫ്ത്ത് ഓഫ് ദോസ് പാരഡോക്സസ് ദാറ്റ് വി മസ്റ്റ് ഗിവ് ഇൻ ഓർഡർ ടു റിസീവ്.
ക്രിസ്തീയ ജീവിതത്തിന്റെ എട്ട് വൈരുദ്ധ്യമുള്ള മേഖലകളെക്കുറിച്ചാണ് നാം തുടർച്ചയായി ചിന്തിച്ചു വന്നത്. ഇന്നലെ നാം അവസാനിപ്പിച്ചത് അഞ്ചാമത്തെ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ
കൊടുക്കണം.
നാം തുടങ്ങിയത് എങ്ങനെയാണ്? നാം ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാന്മാരാകണമെങ്കിൽ നാം പാപികളാണെന്നുള്ള കാര്യം ഒന്നാമത്
കണ്ടെത്തണം.
ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഭൌതികമായ കാര്യങ്ങൾ ലഭ്യമാകണമെന്ന് വരികിൽ സ്വർഗീയമായതിനെ ആദ്യം അന്വേഷിക്കണം. നാം ശക്തരായി തീരണമെന്ന് വരികിൽ നാം ബലഹീനരായി ആദ്യം
തീരണം.
ലോകത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ ജ്ഞാനികളായി നടക്കണമെന്ന് വരികിൽ നാം ഭോഷന്മാരാകുവാൻ തയ്യാറാകണം. അതാണ് നാലാമത്തെ കാര്യം. ഒടുവിലായി നാം പറഞ്ഞത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ, ലഭിക്കണമെന്ന് വരികിൽ കൊടുക്കുവാനായി നാം തുടങ്ങണം. അടുത്ത ആറാമത്തെ കാര്യം ചിന്തിക്കുവാനായിട്ട് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം.
വി മസ്റ്റ് ഗോ ഡൗൺ ഇൻ ഓർഡർ ടു ബി എക്സാൾട്ടഡ്.
അത് മറ്റൊന്നുമല്ല, ഉയർത്തപ്പെടുവാൻ ഉന്നതിയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആരുണ്ടോ അവർ താഴേക്ക് പോകണം എന്നുള്ളതാണ്.
That is God's way.
അത് ദൈവത്തിന്റെ വഴിയാണ്, ദൈവത്തിന്റെ ചിന്ത അങ്ങനെയാണ്.
The world is full of people who when they want to go up try to go up.
ലോകം മുഴുവനും നാം കാണുന്ന പ്രവണത മുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ മുകളിലേക്ക് തന്നെ കയറുവാനുള്ള പരിശ്രമത്തിൽ.
And also in these different Christian organizations and denominations I spoke about.
ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതായിരിക്കുന്ന വിവിധ ക്രിസ്തീയ സഭകളിലും പ്രസ്ഥാനങ്ങളിലും നാം കാണുന്നതാണ് മുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മുകളിലേക്കുള്ള പരിശ്രമത്തിൽ തുടരും.
The pastor desires to be a senior pastor.
സാധാരണ പാസ്റ്ററായിരിക്കുന്ന ഒരു വ്യക്തി ഒരു മുതിർന്ന സീനിയർ പാസ്റ്ററാകുവാനുള്ള
തത്രപ്പാടാണ്.
അത് കഴിഞ്ഞാൽ ചില നാളുകൾ കഴിയുമ്പോഴേക്കും എത്രയും വേഗം ഒരു ഡിസ്ട്രിക്റ്റിന്റെ ചുമതലയുള്ള വ്യക്തിയാകണം. അതിനുശേഷം തുടങ്ങുന്ന മിക്ക വ്യക്തികളുടെയും അന്ത്യാഭിലാഷം എന്താണെന്നറിയാമോ? മരിക്കുന്നതിന് മുൻപ് എങ്ങനെങ്കിലും ഈ സഭയുടെ ഒരു പ്രസിഡന്റ് ആകണം. നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിലൂടെയാണ്, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പോലെയാണ് സഭകളുടെ നേതാക്കന്മാരെയും തെരഞ്ഞെടുക്കുന്നത്. ഞാൻ പറയുന്നത് രക്ഷിക്കപ്പെടാത്ത വ്യക്തികളുള്ള സഭകളെ കുറിച്ചല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ സഭകളിലായത്.
Getting people to elect him to be the president of his organization.
നിങ്ങൾക്ക് സ്വപ്നത്തിലെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യഗണത്തിന്റെ ഇടയിൽ വോട്ട് പിടിക്കാൻ നടന്നിട്ട് എന്നെ പ്രസിഡന്റായിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നത്?
You can see how far Christianity is drifted from the faith of Jesus and the apostles.
യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെയും ആദിമ നാളുകളിലെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിന്നും ഇന്ന് ക്രിസ്തീയ സമൂഹം എന്തുമാത്രം തെന്നി മാറിയിരിക്കുന്നു എന്നുള്ളത് നാം
മനസ്സിലാക്കണം.
യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, പുരുഷാരം യേശുവിനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പിടിച്ച് രാജാവാക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന, അവിടെ നിന്ന് തെന്നി മാറുന്ന യേശുവിനെയാണ് നാം
കാണുന്നത്.
യേശു വോട്ട് പിടിക്കാൻ നേതാവാകുവാൻ ശ്രമം നടത്തിയില്ലെന്ന് മാത്രമല്ല, ജനം മുഴുവനും ഏകശബ്ദത്തിൽ പറഞ്ഞു, നീ ഞങ്ങളുടെ രാജാവാകണം എന്ന് പറഞ്ഞ സമയത്ത് യേശു പറഞ്ഞത് എനിക്കതിന് താൽപര്യമില്ല എന്ന്.
ഹ്യൂമൻ ബീയിങ് ആർ കോൾഡ് ടു ബി സർവന്റ്. ദാറ്റ്സ് വാട്ട് ഐ വിൽ ബി ടിൽ ദി എൻഡ് ഓഫ് മൈ ലൈഫ്.
മനുഷ്യപുത്രനായിട്ട് ഭൂമിയിൽ വന്ന യേശുവിനെ തന്റെ മനോഭാവങ്ങളിലൂടെ നമ്മോട് പറയാനുള്ളത് എന്താണെന്നറിയാമോ? മനുഷ്യരായ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ ശുശ്രൂഷ ചെയ്യുവാൻ, ദാസരായിരിക്കുവാനാണ്, രാജാവായിരിക്കാൻ.
He never took a title and he told his disciples, don't ever take any title yourself. You're all brothers.
കർത്താവ് യേശു സ്വയമേ ഒരു പ്രത്യേക സ്ഥാനപ്പേരും സ്വീകരിച്ചില്ല. അവൻ തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾ ആരെയും ആ നിലയിൽ സംബോധന ചെയ്യരുത്.
Christianity has drifted miles and millions of miles away from the faith of Jesus and the apostles.
Yesu Christinte shishyanmarude vishwasathil ninnum aayirakkanakkinu mailukale vazhuthi maari kazhinjirikkayanu innathe Christiyatha.
When it says here in 1 Peter 5:6, humble yourself in the mighty hand of God that he may exalt you at the proper time.
1 Petrus 5 adhyayathinte 6th vakyathil nam vaayikkunnathu endaanu? ദൈവം നിങ്ങളെ ഉയർത്തേണ്ടതിനായിട്ട് അവിടുത്തെ ബലമുള്ള കൈകളുടെ കീഴിൽ നിങ്ങൾ താണിരിക്കുക, നിങ്ങൾ താഴേക്ക് പോവുക. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ, മുകളിലേക്ക് പോകുവാൻ ആഗ്രഹമുള്ളത് നല്ല കാര്യമാണ്, അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരുണ്ടോ അവർ താഴേക്ക് പോകുന്ന മാർഗം, അവന്റെ കൈകളിൽ അമർത്തപ്പെടുന്ന മാർഗം തിരഞ്ഞെടുക്കുക. ഈ വാക്യത്തിൽ അല്പം കൂടെ വിശദമായി ഞാൻ ഒരു കാര്യം പറയാം. ദൈവം നിങ്ങളെ ഉയർത്തേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നല്ലോ, എന്താണ് അതിന്റെ അർത്ഥം? ദൈവം എന്നെ
ഉയർത്തേണ്ടത്?
തുടർമാനമായിട്ട് ഞാൻ എന്നെ തന്നെ വിനയത്തിൽ, താഴ്മയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ദൈവം അങ്ങനെ ചെയ്താൽ എന്നെ ഉയർത്തുമെന്നാണല്ലോ പറഞ്ഞത്. എങ്ങനെയാ ദൈവം അത് ചെയ്യുന്നത്? അങ്ങനെ ഞാൻ ചെയ്താൽ ഏതെങ്കിലും ഒരു സഭയുടെ പ്രധാന നേതാവ്, ഒരു പ്രസിഡന്റോ സൂപ്രണ്ടന്റോ ഒക്കെ ആക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ കുറെ ഒരു കൂട്ടം സഭകളുടെ നേതാവ്, അധ്യക്ഷനാക്കി എന്നെ തീർക്കും, അതാണോ ഈ ദൈവം ഉയർത്തുക എന്ന് പറഞ്ഞാൽ? എനിക്കതിന്റെ ആഗ്രഹമില്ല, എനിക്കത് വേണ്ട. ലോകത്തില് നേതാവായിട്ട്, അധ്യക്ഷനായിട്ട് ഉയർത്തപ്പെടാനായിട്ട് യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മുടെ കർത്താവ് യേശു ആയിരുന്നു. അവിടുന്ന് അത് ആഗ്രഹിച്ചില്ല.
The exaltation that Jesus got was only in heaven, not on this earth.
നാം ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കർത്താവ് യേശു ക്രിസ്തുവിന് ലഭിച്ച ഉയർച്ച, മഹത്വം, അത് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ ലഭിച്ചതാണ്, ഭൂമിയിലുള്ളത്.
When it says here he will exalt you at the proper time, that proper time is after Jesus comes back, not before that.
ഈ 6th വാക്യത്തിൽ നമ്മെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞത് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവനാണ്. യേശുവിന്റെ കാര്യത്തിൽ അവൻ ഉയർത്തപ്പെടുന്നത് എന്നാണെന്നറിയാമോ? ശരിയായ നിലയിൽ, അവിടുത്തെ മടങ്ങി വരവില്, അവന്റെ മഹിമയിൽ അവൻ വരുമ്പോൾ സകല ലോകത്തിന്റെയും മുൻപിൽ അവൻ ഉയർത്തപ്പെടും.
So those of you who thought this is the route to become a big man in the church, I'm sorry to disappoint you.
നിങ്ങൾ ചിലരെങ്കിലും ഈ വാക്യം വളരെ മണിക്കൂറുകൾ ധ്യാനിച്ചിട്ടുണ്ടാകും. സഭയിൽ ഒരു നേതാവാകാനുള്ള വഴി ഇതാണെന്ന് വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴല്ല നമുക്ക് ഉയർച്ച കിട്ടുന്നത്. ഒരു പക്ഷേ ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന സമയം വരെയും വീണ്ടും വിനയത്തിന്റെ പാതയിൽ താഴേക്ക് പോകുവാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്.
ഐ എം ഫോളോയിങ് വൺ who at the end of his life was not a CEO but was washing people's feet like a slave.
ഞാൻ അനുഗമിക്കുന്ന കർത്താവായ യേശു ആരാണെന്നറിയാമോ? അവൻ തന്റെ ജീവിതത്തിൽ, ഭൂമിയിലെ ജീവിതം അവസാനിച്ചപ്പോൾ, ഒരു വലിയ സമൂഹത്തിന്റെ അധ്യക്ഷനായി, ഭരണാധികാരിയായിട്ടല്ല അവസാനിച്ചത്. തന്റെ ശിഷ്യഗണങ്ങളുടെ കാല് കഴുകുന്ന ദാസനായിട്ടാണ് യേശുവിന്റെ ഒടുവിലത്തെ മണിക്കൂറുകൾ നാം കാണുന്നത്.
Lord, please let my last day on earth be found at the feet of your disciples washing.
ഈ കർത്താവിനെ കൂടുതൽ ഞാൻ കാണുന്തോറും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന എന്താണെന്നറിയാമോ? എന്റെ യേശുവേ, എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ മണിക്കൂറുകൾ നീ വിളിച്ചിരിക്കുന്ന നിന്റെ ശിഷ്യരായ എന്റെ സഹോദരന്മാരുടെ കാല് കഴുകുന്നവനായി എനിക്ക് ഈ ജീവിതം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ മതി.
ഞാൻ
ദൈവത്തിന്റെ വചനം ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എപ്പോൾ പറഞ്ഞാലും ഞാൻ വാസ്തവത്തിൽ അതാണ് ചെയ്യുന്നത്, നിങ്ങളുടെ കാല് കഴുകുകയാണ്. കാരണം പത്രോസിനോട് യേശു പറഞ്ഞല്ലോ, നിങ്ങളുടെ കാലുകൾക്ക് കഴുകൽ ആവശ്യമുണ്ട്, അതാണ് ഒരു ദാസനായി ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ കാല് കഴുകുന്ന ആ പ്രക്രിയയിൽ ചില സമയത്ത് ഞാൻ ശക്തിയോട് ഉരച്ച് കഴുകിയാൽ എന്നോട് പരിഭവിക്കേണ്ട, കാലുകളിൽ ചെളി കൂടുതൽ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ പാദങ്ങൾ പവിത്രമാകുവാൻ, പരിശുദ്ധമാകുവാൻ ദൈവവചനത്തിന്റെ കഴുകൽ ഇന്നും നിങ്ങൾക്ക്
ലഭിക്കും.
ആരോ എന്നോട് ഒരിക്കൽ പറഞ്ഞു,
Brother Jack, you are always telling people to humble themselves, go down. You're just taking away their self-esteem from them.
അദ്ദേഹനോട് പറഞ്ഞ ഇതാണ്, സഹോദര നീ പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും, നിങ്ങളെ തന്നെ താഴ്ത്തണം. ഇതിങ്ങനെ തുടർമാനമായി പറഞ്ഞിട്ട് മനുഷ്യരായ നമുക്കൊക്കെ ഒരു ആത്മാഭിമാനമില്ലേ? ആ ആത്മാഭിമാനത്തെ പോലും നീ നശിപ്പിച്ചു കളയാണല്ലോ എന്ന് പറഞ്ഞു.
I said that's because we can't understand God's way.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവത്തിന്റെ വഴി എന്താണെന്നുള്ളത് നാം വേണ്ടവണ്ണം തിരിച്ചറിയാത്തതുകൊണ്ടാണ് സ്നേഹിത നീ അങ്ങനെ ചിന്തിക്കുന്നത്.
I don't have any low self-esteem about myself. I'm a child of the greatest king there is in this universe.
ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറഞ്ഞു, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വളരെ മോശമായ ചിന്തകളുള്ള ഒരു മനുഷ്യനല്ല, രാജാതി രാജാവും കർത്താതി കർത്താവുമായവന്റെ മകനാണ് ഞാൻ, ആ അഭിമാനമുള്ള ഒരു ദൈവവൈദ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭൂമിയിൽ ഒരു മനുഷ്യരോടും ഒരു ചില്ലിക്കാശ് പോലും ചോദിക്കാത്തത്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവും രാജാവുമായവന്റെ സന്താനമാണ് ഞാൻ, എനിക്ക് പണത്തിന് പഞ്ഞമില്ല.
I never revealed my needs to people even 35 years ago when I was getting 150 rupees a month.
35 വർഷം മുൻപ് ഞാൻ എന്റെ ഭൗതിക ജോലി വിട്ട സമയത്ത് എനിക്കുള്ള മാസവരുമാനം 150 രൂപയായിരുന്നു. അന്നും ഒരു വ്യക്തിയോട് പോലും എന്റെ ആവശ്യങ്ങൾ ഞാൻ
അറിയിച്ചിട്ടില്ല.
കാരണം ഞാൻ രാജാവിന്റെ മകനാണ്.
I didn't want anybody to feel sorry for me. I had tremendous self-esteem.
എന്നെ നോക്കി ആരെങ്കിലും സഹതപിക്കണമെന്ന് അന്നും ഇന്നും എനിക്ക് ചിന്തയില്ല. അന്നും എന്നെക്കുറിച്ച് വളരെ മോശമായ ചിന്ത, അയ്യോ കഷ്ടമെന്നുള്ള ചിന്ത എനിക്കില്ലായിരുന്നു.
But with that self-esteem we can have the deepest humility.
എന്നാൽ നാം ഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ തരത്തിൽ രാജകുമാരന്മാരും കുമാരികളും ആയിരിക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം നമ്മുടെ യേശുവിനെ പോലെ താഴ്മയുടെ മാർഗത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. ക്രിസ്ത്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ് ഇത്. വളരെ പ്രധാനപ്പെട്ട
കാര്യമാണ്
ഈ ഭൂമിയിൽ വെച്ച് അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ എങ്ങനെയാണ് ഉയർത്തുന്നത്?
I'll tell you the only exaltation I wanted on this earth is exaltation over sin and Satan.
എന്റെ ഹൃദയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഏക ഉയർച്ച, അധികാരം, ശക്തി എന്ന് പറയുന്നത് പാപത്തിന്റെ മേലും പ്രലോഭനങ്ങളുടെ മേലുമുള്ള വിജയം ഉയർത്തപ്പെടൽ മാത്രമാണ്.
Lord, my unconverted days Satan sat on my head. I want him under my feet now.
ഞാൻ പറയാറുണ്ട്, കർത്താവേ ഞാൻ നിന്നെ അറിയാതിരുന്ന മാനസാന്തരപ്പെടാതിരുന്ന നാളുകളിൽ പിശാച് സാത്താൻ എന്റെ തലയിൽ കയറിയിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിന്നെ അറിഞ്ഞ ഈ നാളുകൾ കൃപ മുഖാന്തരം പിശാചന്റെ കാലിന്റെ കീഴെയായിരിക്കണം.
Sin ruled over me. I want sin to be under me now.
പാപം എന്റെ മേൽ വാഴ്ച നടത്തുകയായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് പാപത്തെ എന്റെ കാൽ കീഴാക്കി എനിക്ക് ജീവിക്കണം.
Can you do it?
നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുമോ?
Sin is far too strong.
പാപം അത്യധികം ശക്തിയുള്ളതാണ്.
Try and conquer a little thing called lust of the eyes.
കൺമോഹം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം, അതിനെ ഒന്ന് കീഴടക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളവർക്കറിയാം എത്ര കഠിനമായ കാര്യമാണ്. കോപം എന്ന് പറയുന്ന ഒരു ചെറിയ മേഖല, കോപത്തിന് മേലുള്ള ജയം എത്ര കഠിനമായ
കാര്യമാണ്.
ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന മറ്റൊരു ചെറിയ കാര്യം എടുക്കുക, വർഷങ്ങളായി അനുഭവമുള്ള സഹോദരർക്കറിയാം എത്ര കഠിനമാണ്. നിഗളം എന്ന് പറഞ്ഞാലോ അത് മിക്കവാറും അവയെ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ
വിചാരിക്കുന്നത്?
ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയട്ടെ, ആരും നിരാശപ്പെടേണ്ട, ഒരു 100 വർഷം കൊണ്ട് നിങ്ങൾക്കിതിനെ ഒന്നും കീഴടക്കുവാൻ കഴിയുകയില്ല.
മദർ തെരേസ once said, temptation is like fire, even if you are 100 years old it will burn.
മദർ തെരേസ ഒരിക്കൽ പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുന്നു, പ്രലോഭനം, പരീക്ഷ എന്ന് പറയുന്നത് അഗ്നി പോലെയാണ്, നിങ്ങൾക്ക് 100 വയസ്സുണ്ടെങ്കിലും ആ അഗ്നി കെട്ടുപോകുന്നില്ല.
What wisdom that woman had even though her doctrine was wrong.
അവളുടെ ചില ഉപദേശങ്ങൾ ഈ തിരുവചന പ്രകാരമായിരുന്നില്ലെങ്കിൽ പോലെയും എങ്കിൽ പോലും എത്രയധികം ദൈവിക ജ്ഞാനമുള്ള ഒരു വനിതയായിരുന്നു മദർ തെരേസ.
If someone with wrong doctrine could rise so high, how much higher you and I should rise when we get the right doctrine.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില മേഖലകളിൽ തെറ്റായ ഉപദേശങ്ങൾ ഉള്ളിൽ കൊണ്ടു നടന്ന ആ വനിതയ്ക്ക് ഇത്ര ഉന്നതമായിരിക്കുന്ന ഒരു ജീവിത ആത്മീയ ദർശനം ഉണ്ടായിരിക്കാൻ കഴിയുമെങ്കിൽ നിർമ്മലമായ സത്യങ്ങൾ, ഉപദേശങ്ങൾ ഗ്രഹിച്ച ഞാനും നിങ്ങളും ഏത് നിലവാരത്തിലാണ് നിൽക്കേണ്ടത്?
Before we criticize people whose doctrines are wrong, just ask yourself whether you have risen higher with a better doctrine.
ഉപദേശങ്ങൾ തെറ്റാണെന്ന് നാം കരുതുന്നവരെ വിമർശിക്കുന്നതിന് മുൻപേ, പ്രിയപ്പെട്ടവരെ, നല്ല ഉപദേശങ്ങൾ സത്യമറിഞ്ഞ നാം ഇവിടം വരെ എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്.
Only God can exalt us over these sins.
ദൈവത്തിന് മാത്രമേ ഈ പാപ പ്രലോഭനങ്ങളുടെ മേൽ നമ്മെ ഉയർത്തുവാൻ കഴിയുകയുള്ളൂ.
But we have to humble ourselves in order to be exalted.
എന്നാൽ ദൈവം ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു ഉയർച്ച നമുക്ക് നൽകണമെന്ന് വരികില് നാം നമ്മെ തന്നെ വിനയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്.
One part of humility is being absolutely honest.
താഴ്മയുടെ, വിനയത്തിന്റെ ഒരു സുപ്രധാന ഭാഗം 100% സത്യസന്ധരായിരിക്കുക എന്നുള്ളത്.
All sin sin.
അതിന്റെ അർത്ഥം ഇതാണ്, പാപത്തെ മറ്റൊരു ചെല്ലപ്പേരും വിളിക്കരുത്, പാപമെന്ന് തന്നെ വിളിക്കണം.
You admire the pretty face of some girl.
നിങ്ങള് ഒരു പ്രത്യേക സമയത്ത് ഏതെങ്കിലും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കുന്നു. നിങ്ങളുടെ വിവാഹിതനായ ഒരു സഹോദരനാണെങ്കിൽ നിന്റെ ഭാര്യയല്ലാത്ത ഒരാളിന്റെ സൗന്ദര്യത്തെ നീ ഹൃദയത്തിൽ അഭിനന്ദിക്കുന്നു. അതിനെ മറ്റൊരു പേരും വിളിക്കരുത്, വ്യഭിചാരം എന്ന് വിളിക്കണം. ദൈവം നിങ്ങളെ ആ പരീക്ഷയിൽ വിജയിയാക്കും, അതാണ് താഴ്മയെന്ന്
പറയുന്നത്. Oh, brother, I was not sinning. I was just admiring the wonderful creation God has made or something like that.
എന്നാൽ അങ്ങനെ സത്യസന്ധതയോടെ അംഗീകരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ പറയുകയാണെന്ന് ഇരിക്കട്ടെ സഹോദര, ഞാൻ ആ പെൺകുട്ടിയെ മോഹിക്കുന്നുവല്ലായിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടി എത്ര മനോഹരമാണ്, സൃഷ്ടിയുടെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നിനക്ക് ജയമുണ്ടാകേ. ഒരു 100 വർഷം നീ പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും കൺമോഹത്തിന്റെ മീതെ നിനക്ക് ജയമുണ്ടാകയില്ല. ചിലര് ഇപ്പൊ തന്നെ ഒരുപക്ഷെ എന്നോട് പറയുന്നുണ്ടായിരിക്കും, സഹോദര, യേശു വെച്ച നിലവാരത്തെക്കാളും വലിയൊരു നിലവാരമാണ് നീ ഞങ്ങളുടെ മുമ്പിൽ പറയുന്നത്. യേശു പറഞ്ഞില്ലേ കണ്ണുകൊണ്ട് മോഹിക്കില്ലെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ? ആ ചോദ്യത്തിന്, ആ സംശയത്തിന് മറുപടിയായിട്ട് ഞാൻ ഒരു വചനം നിങ്ങളെ കാണിക്കാം. സദൃശവാക്യങ്ങൾ 6:25 25-ാം വാക്യം ഞാൻ വായിക്കുന്നു.
Amazing word. Don't desire her beauty, not her body. Her beauty in your heart.
അവളുടെ സൗന്ദര്യത്തെ, അവളുടെ ശരീരത്തെ അല്ല, അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്.
God's word.
അത് ദൈവത്തിന്റെ വചനമാണോ?
You can desire the beauty of your wife, but not somebody else.
നിങ്ങളുടെ വിവാഹിതരായ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുടെ സൗന്ദര്യത്തെ ആഗ്രഹിക്കാം, എന്നാൽ മറ്റാരുടെയും സൗന്ദര്യത്തെയും അഭിനന്ദിക്കുവാൻ ദൈവം അനുവാദം തന്നിട്ടില്ല.
Humility requires honesty.
താഴ്മയെന്ന് പറയുന്നത് വാസ്തവത്തിൽ സത്യസന്ധത ആവശ്യമുള്ള ഒരു കാര്യമാണ്.
Adam confessed his sin. David confessed his sin.
ആദം തന്റെ പാപം ഏറ്റുപറഞ്ഞു, ദാവീദും തന്റെ കുറ്റം ഏറ്റുപറഞ്ഞു.
David went to heaven.
ദാവീദ് സ്വർഗത്തിലേക്ക് പോയി.
ആദം, I think he went to hell. There's no evidence that he went to heaven.
ആദമിനെ തന്റെ തെറ്റ് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ശരിയായിരുന്നില്ല. ആദമിനെ തന്റെ തെറ്റ്
ആദമിന് തന്റെ തെറ്റ്
ദൈവസന്നിധിയിൽ സമ്മതിക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയെ കുറ്റം ചുമത്തി അവൻ സ്വർഗത്തിലേക്ക് പോയില്ല എന്ന് മിക്കവാറും ഉറപ്പാണ്.
ഡിഫറൻസ് ബിറ്റ്വീൻ ആദംസ് കൺഫഷൻ ആൻഡ് ഡേവിഡ്സ് കൺഫഷൻ.
ആദമിന്റെ കുറ്റസമ്മതവും അതുപോലെ ദാവീദിന്റെ കുറ്റസമ്മതവും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു.
Did Adam admit that he ate the tree, ate of the fruit of the tree?
നീ ആ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ആദാം തിന്നില്ലെന്നാണോ പറഞ്ഞത്? അല്ല, ഞാൻ തിന്നു എന്നവൻ സമ്മതിച്ചു അല്ലേ?
Didn't say no, I didn't eat it.
ഞാനത് തിന്നില്ല എന്ന് പറഞ്ഞവൻ നിഷേധിക്കുകയല്ല
ചെയ്തത്,
അത് ഒരു ഫോഷ്കായിരുന്നേനെ.
He admitted it.
അവൻ തന്റെ തെറ്റ് സമ്മതിച്ചു.
But
എന്നാൽ
he said it was because of my wife.
അവനെ അവിടെ നിർത്തിയില്ല. അവൻ പറഞ്ഞു, നീ തന്ന ഈ സ്ത്രീ, എന്റെ ഭാര്യയുണ്ടല്ലോ, അവൾ മുഖാന്തരമായി ഇത് സംഭവിച്ചു.
Not only because of my wife, because you gave me such a wife, what can I do?
അങ്ങനെ ഒരു ഭാര്യ എനിക്ക് പ്രേരണ തന്നു എന്ന് മാത്രമല്ല, അതിന്റെയും പുറകിൽ തമ്പുരാനെ നീ തന്നെയാണല്ലോ, നീ അല്ല ഇവളെ എനിക്ക് തന്നത്.
You give me such a wife and you expect me to live in victory in my home?
ഇതുപോലുള്ള ഒരു ഭാര്യ എനിക്ക് തന്നേച്ച് നീ തന്നെയാണല്ലോ ഭാര്യയെ തരുന്നത്, എന്നിട്ട് പിന്നെ വീട്ടിൽ ഞാൻ ജയാളിയായിട്ട് ജീവിക്കണമെന്ന് കൂടെ നീ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
He was trying to justify himself even while confessing his sin.
നാം അവിടെ കാണുന്നത് ആദാം തന്റെ വീഴ്ച, തന്റെ പാപം ഏറ്റുപറയുന്ന സമയത്തും തന്നെ തന്നെ ന്യായീകരിച്ച്
നീതീകരിച്ചുകൊണ്ടാണ്.
നിഗളികളായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ അങ്ങനെയാണ് അവരുടെ പാപം ഏറ്റുപറയുന്നത്, അതുകൊണ്ടാണ് അവർ നരകത്തിൽ അവസാനിക്കുന്നത്.
Humanly speaking, David's sin was 1,000 times worse than Adam's.
മാനുഷിക ചിന്തയിൽ പറഞ്ഞാൽ ദാവീദിന്റെ പാപങ്ങൾ ആദമിന്റെ പാപത്തെക്കാളും 1,000 മടങ്ങ് കഠിനമായിരുന്നില്ലേ?
ഹൗ ഗോഡ് എക്സാൾട്ടഡ് ഹിം.
എന്നാൽ ദാവീദിനെ ദൈവം ഉയർത്തിയ, അവനെ മഹത്വപ്പെടുത്തിയ വിധം നോക്കുക. കാരണം യാതൊരു നീതീകരണവും ന്യായവാദവും പറയാതെ തന്നെത്താനെ താഴ്ത്തിയ മനുഷ്യനായിരുന്നു
രാജാവ്.
ഇവിടെ ഇരിക്കുന്ന നാം ആരും ചെയ്തിട്ടുള്ളതിനേക്കാളും അത്യധികം മോശമായ പാപങ്ങളിൽ അകപ്പെട്ടവനായിരുന്നു ദാവീദ്.
Is anybody here who has committed adultery with somebody else's wife and killed the husband and married the woman?
എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടോ മറ്റൊരാളിന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്തതിനു ശേഷം അവളുടെ ഭർത്താവിനെ കൊലപാതകം ചെയ്തവര്?
And married the woman. You know the tremendous power of calling sin sin.
പാപത്തെ മറ്റൊരു പേര് വിളിക്കാതെ പാപമെന്ന് സത്യസന്ധതയോടെ വിളിക്കുന്നതിന്റെ ശക്തി, അതിന്റെ പരിണതഫലം നാം ദാവീദിന്റെ ജീവിതത്തിൽ കാണാം.
How did David confess his sin?
ദാവീദ് എങ്ങനെയാണ് തന്റെ പാപം ഏറ്റുപറഞ്ഞത്?
He said, Lord, you are absolutely right. I am the criminal.
സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് പറയുന്ന വചനം നമുക്കറിയാം, യഹോവേ നീ നീതിമാനാണ്, ഞാനാണ് കുറ്റക്കാരൻ.
I am 100% wrong, not 99%.
ഞാൻ 99% തെറ്റിപ്പോയെന്നല്ല, 100% ഞാൻ തന്നെയാണ് അത് ബത്ഷേബയുടെ കുഴപ്പമായിരുന്നില്ല,
0% her fault, it's my fault.
അവളുടെ കുറ്റം 0%, 100% ഞാനാണ് ഉത്തരവാദി.
God exalts the humble.
സൗമ്യതയും താഴ്മയും ഉള്ളവരെ ദൈവം ഉയർത്തുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു വൈരുദ്ധ്യം.
You know why many of you are not getting victory over sin?
നിങ്ങൾ പലർക്കും പാപത്തിന്റെ മേൽ ജയം ലഭിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ?
Problem in your home, you blame your wife.
നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ ഭാര്യയുടെ കുറ്റമായിട്ട് അത് കണ്ടെത്തും.
Your children are rebellious, you blame them.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മത്സരികളാണെങ്കിൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുവാൻ തിടുക്കമുള്ളവരാണ്.
You have a problem in your church, it is because of this brother and that sister.
നിങ്ങളുടെ സഭയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഇന്ന സഹോദരന്റെ ഇന്ന സഹോദരിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് നിങ്ങൾ വേഗത്തിൽ പറയും.
The problem will never be solved in your church.
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഭയിലെ പ്രശ്നം ഒരു നാളും പരിഹരിക്കപ്പെടുകയില്ല.
You're like Adam, you're not like David.
നിങ്ങൾ ആദമിനെ പോലെയാണ്, നിങ്ങൾ ദാവീദിന്റെ മനസ്സ് നിങ്ങൾക്കുണ്ടായിരുന്നില്ല.
Many elders are like Adam.
മിക്ക സഭകളിലെയും മൂപ്പന്മാര് ആദാമിന്റെ ആത്മാവുള്ളവരാണ്.
This person's fault, that person's fault, the other person's fault. I am a holy man, but what to do with all these type of people in my church?
അവർക്ക് കുറ്റക്കാരായിട്ട് ഒന്നിലധികം പേരുടെ പേര് വേഗത്തിൽ പറയാനുണ്ട്. ഞാനാണെങ്കിൽ ഇത്ര വിശുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ തരത്തിലുള്ള സഹോദര സഹോദരന്മാരെ വെച്ചുകൊണ്ട് സഭ എന്നും നന്നാകാനാ?
These people you have given me in my church, Lord, what can I do?
കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോഴും പറയുന്ന, കർത്താവ് ഈ തരത്തിലുള്ള കുറച്ച് കുഴപ്പക്കാരായ സഹോദരങ്ങളെ സഭയിൽ തന്നിട്ട് ഞാൻ എന്നാ
ചെയ്യാനാ?
വീട്ടിലെ കാര്യമാണെങ്കിൽ ഇതുപോലുള്ള ഒരു ഭാര്യയല്ല നീ എനിക്ക് തന്നിരിക്കുന്നത്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?
There are numerous fathers who say, well, when their children goes astray, you know, all children are not the same. Sometimes children are like this and like that.
പല പിതാക്കന്മാരുണ്ട്, അപ്പന്മാരുണ്ട്, മക്കള് പ്രായപൂർത്തിയൊക്കെ ആയിക്കോ വഴി തെറ്റിപ്പോകുന്ന സമയത്ത് അവരെ ആശ്വാസം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? എല്ലാ പിള്ളേരും ഒരുപോലെ അല്ലല്ലോ. ചിലരൊക്കെ ഇങ്ങനത്തെ സംഭവിച്ചെന്ന് വരും, അവർക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് ഒന്നും കാണാനില്ല.
My boys left home and they were 18 years old to go to college.
എന്റെ 4 ആൺമക്കളും ഏതാണ്ട് 18 വയസ്സ് പ്രായമുള്ള ഘട്ടത്തിൽ കോളേജിൽ ഉപരിപഠനത്തിന് വേണ്ടി വീട് വിട്ട് വെളിയിലേക്ക് പോയി.
I was very strict with them for 18 years. I never let them do what they wanted.
ഈ ആദ്യത്തെ 18 വർഷം എന്റെ ആൺമക്കളുടെ ഒക്കെ ജീവിതത്തിൽ ഞാൻ വളരെ കർക്കശതയോടെയാണ് അവരോട് പെരുമാറിയത്. അവർക്ക് ഇഷ്ടമുള്ളത് എന്തും ദൈവം അനുവദിക്കാത്തത് അത് ചെയ്യാൻ ഞാൻ അവരെ ഒട്ടും അനുവദിച്ചില്ല.
I never took them to a cinema or a circus or had no, I didn't have television in my home and no sinful books or entertainment at all.
ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വളർന്ന വർഷങ്ങളിൽ അവരെ സിനിമ കാണാൻ കൊണ്ടുപോയിട്ടില്ല, സർക്കസ് കാണാൻ കൊണ്ടുപോയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു ടെലിവിഷൻ ഇല്ലായിരുന്നു, ടെലിവിഷനിലെ പ്രോഗ്രാം കണ്ടിട്ടില്ല. മോശമായിരിക്കുന്ന ഒരൊറ്റ പുസ്തകവും വായിക്കുവാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു.
18 വയസ്സായി
കഴിഞ്ഞപ്പോൾ അവർ പഠിക്കുവാനായി വെളിയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു,
Now if you're going away from home, you can do whatever you like.
വീട്ടിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ വെളിയിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് നിങ്ങൾ ചെയ്യാം. നിങ്ങൾ വഴി തെറ്റിപ്പോയാൽ കർത്താവിനെ നിങ്ങൾ അനുഗമിക്കാതെ നിങ്ങൾ അബദ്ധസഞ്ചാരം നടത്തിയാൽ,
I give you my word, I will not blame you.
ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങൾ എന്നെ വിശ്വസിക്കുക. അങ്ങനെ നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ ഞാൻ ഒരു നാളും നിങ്ങളെ കുറ്റം പറയുകയില്ല.
The Bible says, train up a child in the way he should go. When he is old, he will not depart from it.
ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന ഈ ബൈബിൾ, ഈ വചനം പറയുന്നു, ഒരു ബാലന നടക്കേണ്ടുന്ന വഴിയിൽ അവനെ ചെറുപ്പകാലത്ത് അഭ്യസിപ്പിക്കുക. അവൻ പ്രായപൂർത്തിയാകുമ്പോൾ വൃദ്ധനായാലും അവൻ ദൈവത്തിന്റെ വഴി വിട്ടുപോകയില്ല.
Moses was trained just 7-8 years in his mother's home. When he's 40 years old, he came back to the Lord.
നിങ്ങൾക്ക് മോശയുടെ ചരിത്രം അറിയാം. ആദ്യത്തെ 6-7 വർഷം മാത്രമാണ് അവന്റെ വീട്ടിൽ അവന്റെ അമ്മയ്ക്ക് അവനെ വളർത്തുവാൻ അവസരം ദൈവം നൽകിയത്. 40 വയസ്സായിട്ടും ദൈവത്തിന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം അവന്റെ ഉള്ളിൽ ആ ജീവന്റെ വിത്തുകൾ ഉണ്ടായിരുന്നു.
സോ I say I will blame myself if you go astray.
ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞത് നിങ്ങൾ സ്വതന്ത്രരായി പോകുമ്പോൾ നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ എന്റെ കുറ്റമാണെന്ന് ഞാൻ ഏറ്റുപറയും.
I want to say to all of you,
മാതാപിതാക്കന്മാരായ നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയട്ടെ,
and to elders and parents and husbands and wives,
ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും സഭയിലെ മൂപ്പന്മാരോടും പിതാക്കന്മാരോടും ഞാൻ പറയട്ടെ,
you want God to exalt you over sin and over the devil,
പാപത്തിന് മേലും പിശാചിന് മേലും നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയണമെങ്കിൽ നിങ്ങളെ തന്നെ വിനയപ്പെടുത്തുക, താഴേക്ക് പോകുന്ന മാർഗം തിരഞ്ഞെടുക്കുക, കുറ്റം സമ്മതിക്കുവാനുള്ള മനസ്സുണ്ടാകുക,
100% my fault,
100% എന്റെ കുഴപ്പമാണെന്ന് പറയുവാനുള്ള താഴ്മ ഉണ്ടാകുക, എന്റെ ഭർത്താവിന്റെ എന്റെ ഭാര്യയുടെ കുഴപ്പമല്ല, എന്റെ കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ല, മറ്റ് സഹോദരന്മാരുടെ ഉത്തരവാദി ഞാൻ മാത്രം.
You just start doing that from today and see how God will exalt you here.
ഇന്നു മുതൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹൃദയപൂർവ്വം ഞാൻ പറയുന്നുണ്ടല്ലോ, ഹൃദയപൂർവ്വം അത് ചെയ്യാൻ തുടങ്ങിയേ. ദൈവം നിങ്ങളെ ഉയർത്തുന്നത്, പാപത്തിന് മേൽ നിങ്ങൾക്ക് എത്രയും വേഗം ജയം ലഭിക്കുന്നത് നിങ്ങൾ അനുഭവിച്ച് അറിയാൻ തുടങ്ങി.
John 13,
യോഹന്നാൻ സുവിശേഷം 13 അധ്യായം ശ്രദ്ധിക്കാം.
Jesus had the highest self-esteem of all people.
ഭൂമിയിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യരിലും വെച്ച് ഏറ്റവും അധികം ആത്മാഭിമാനമുണ്ടായിരുന്നവൻ നമ്മുടെ കർത്താവായ യേശു ആയിരുന്നു.
John 13, verse 3. You can't have higher self-esteem than this.
13 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ യേശു തന്നെക്കുറിച്ച് പറയുന്ന കാര്യം നോക്കട്ടെ, അതിനേക്കാളും അധികം ഒരു ആത്മാഭിമാനം ഒരു മനുഷ്യനുണ്ടാകാൻ
കഴിയരുത്.
പിതാവ് സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണെന്ന് അവൻ അറിഞ്ഞു. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അവൻ വന്നിരിക്കുന്നു, പിതാവിന്റെ അടുക്കിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ് എന്നും അവൻ അറിഞ്ഞു. അതിനേക്കാളും വലിയൊരു സാക്ഷ്യം, ഒരു ആത്മാഭിമാനത്തിന്റെ നിലപാട് ഒരു മനുഷ്യൻ എടുക്കാൻ കഴിയുമോ? എത്ര ഉന്നതമായിരിക്കുന്ന, അവനെക്കുറിച്ച് തന്നെ ഉള്ളതായിരിക്കുന്ന മതിപ്പ്. അങ്ങനെയുള്ള ദൈവപുത്രനായിരുന്ന യേശു എന്താ ചെയ്യുന്നത്? അടുത്ത വാചകം നിങ്ങൾ
ശ്രദ്ധിക്കണം. Poured water and began to wash the disciples.
അത്താഴത്തിന്റെ നടുവിൽ അവൻ എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ
തുടങ്ങി.
അതാണ് ഒരു ദൈവ മനുഷ്യൻ.
He knows he is an ambassador of Jesus Christ, the highest position anyone can have on this earth.
ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ലഭിക്കുവാൻ കഴിയുന്ന പരമോന്നതമായിരിക്കുന്ന പദവി എന്താണ്? യേശു ക്രിസ്തുവിന്റെ ഒരു സ്ഥാനാപതി ആയിരിക്കുക എന്നുള്ളതാണ്.
Better than ambassador of America or any other ambassador.
അമേരിക്കൻ ഐക്യനാടുകളുടെ മറ്റ് ലോകത്തിലെ ഏതെങ്കിലും ശക്തിയുള്ള രാജ്യത്തിന്റെ ഒരു അംബാസിഡർ സ്ഥാനപതിയാകുന്നതിനേക്കാൾ ഉന്നതമായ
കാര്യം.
യേശുക്രിസ്തു എന്ന് പറയുന്ന ഈ അംബാസിഡർ അവൻ എന്താണ് ചെയ്യുന്നത്? അങ്ങനെയുള്ളവൻ യേശുവിന്റെ സ്ഥാനപതി ആയിരിക്കുന്നവരും എന്ത് ചെയ്യും? ആത്മാഭിമാനം നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, മറ്റുള്ളവരെ ഒരു ദാസനെ പോലെ ശുശ്രൂഷിപ്പാൻ അങ്ങനെയുള്ളവരും തയ്യാറാകും. 7 ക്രിസ്ത്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യത്തെക്കുറിച്ച് ചിന്തിക്കാം.
We have to die in order to live.
ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ആരാ ഉള്ളത്? ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മരിക്കുവാൻ തയ്യാറാകുക.
2 Timothy 2:11.
2 Timothy 2:11. 2 അധ്യായത്തിന്റെ 11 വാക്യം.
We have to die in order to live.
അവിടെ നാം കാണുന്നത് എന്താണ്? നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും.
Die to people's opinions.
മരിക്കുക എന്ന് പറയുന്നുണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മറ്റു മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്ക് മരിക്കുക.
Die to our own opinions.
നമ്മളെക്കുറിച്ചുള്ള നമ്മളുടെ അഭിപ്രായങ്ങൾക്കും മരിക്കുക.
My self-will especially.
പ്രത്യേകിച്ച് എന്റെ സ്വേച്ഛ, എന്റെ സ്വന്തം ഇഷ്ടം അതിന് മരിക്കുക.
Die to seeking my own.
എന്റെ സ്വാർത്ഥം, എന്റെ സ്വന്തം കാര്യം അന്വേഷിക്കുന്നതിൽ നിന്ന് മരണം കാണുക.
Give up my life to death, my self-life.
എന്റെ സ്വയ ജീവനെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക.
Like Jesus said, he who loses his life will find it.
നമ്മുടെ കർത്താവായ യേശു പറഞ്ഞില്ലേ, തന്റെ സ്വന്തം ജീവനെ കളയുന്നവൻ അതിനെ കണ്ടെത്തും.
Think of Noah.
നോഹയുടെ കാര്യം ഒരു നിമിഷം ചിന്തിക്കുക.
How many people must have made fun of him?
നോഹ കർത്താവിന്റെ കൽപ്പന പ്രകാരം പെട്ടകം പണിയുകയും നീതിപ്രസംഗിയായി നടക്കുകയും ചെയ്തപ്പോൾ എത്ര പേർ അവനെ പരിഹസിച്ചു.
അവന്റെ
ചുറ്റുമുള്ള സമൂഹത്തിന്റെ ജനങ്ങളുടെ അഭിപ്രായത്തിന് അവൻ മരിച്ചവനായിരുന്നില്ലെങ്കിൽ അവൻ ഒരിക്കലും ദൈവേഷ്ടം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. നിങ്ങളെടുത്തിരിക്കുന്ന നിലപാട് കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടോ?
I praise God for young brothers and sisters in our midst who stand for Jesus in their colleges, schools.
നമ്മുടെ ഇടയിൽ കർത്താവിനായിട്ട് അവർ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും വ്യക്തമായ നിലയിൽ ഒരു നിലപാട് എടുത്തിട്ടുള്ള ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
19, 20, 22 years old, they don't wear ornaments, they go laughed at by other people.
19, 20, 21 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ വിശേഷാൽ അവർക്ക് വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ വേണ്ടെന്ന് ദൈവം നൽകിയ ബോധ്യത്തിൽ അങ്ങനെ ആഭരണം ധരിക്കാതെ ചെല്ലുന്നതുകൊണ്ട് അവരുടെ സഹപാഠികൾ അവരെ പരിഹസിക്കുന്ന അവസരങ്ങൾ. വാസ്തവത്തിൽ ശാരീരിക മരണത്തെ കവിയുന്ന ഒരുതരം മരണം തന്നെയല്ലേ ഇത്? മനുഷ്യരുടെ മുന്നിൽ പുച്ഛിക്കപ്പെടുക, ബഹുമാനമില്ലാതെ ഇരിക്കുക.
ആളുകൾ
എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അവരെന്നെക്കുറിച്ച് എന്ത് പറയുമെന്നുള്ള കാര്യത്തിന് ഒരു ശക്തിയുമില്ലാതെ വണ്ണം മരണം അനുഭവിക്കുക. ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു പ്രത്യേകതയാണിത്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ സഭയിൽ ദൈവവചനം പ്രസംഗിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നുവെന്നുള്ള കാര്യത്തിന് നിങ്ങൾ മരിച്ചേ
മതിയാകുള്ളൂ.
മറ്റുള്ളവരെ കർത്താവിനായിട്ട് ശുശ്രൂഷിക്കുവാനായിട്ട് നമ്മുടെ സ്വയജീവനെ മരണത്തിനായിട്ട് വിട്ടുകൊടുക്കുന്ന മാർഗമാണ് കർത്താവിന്റെ ശുശ്രൂഷക്കാർക്ക് ദൈവം വെച്ചിരിക്കുന്നത്.
I never forget the story I heard years ago of Sadhu Sundar Singh.
വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് കേട്ട ഒരു കഥ ഈ സമയം ഞാൻ ഓർക്കുന്നു.
He had this great burden to go to Tibet across the Himalayan mountains to preach the gospel to those people.
ഹിമാലയ പർവ്വതനിരകളുടെ അപ്പുറമുള്ളതായിരിക്കുന്ന ടിബറ്റ് എന്ന് പറഞ്ഞ ആ രാജ്യത്ത് യേശുവിന്റെ സുവിശേഷമായി പോകുവാൻ സുന്ദർ സിംഗിന് ഭാരമുണ്ടായി.
And he was once going across those mountains with a Tibetan monk walking across the snow.
ടിബറ്റുകാരനായിരിക്കുന്ന ഒരു ബുദ്ധമത സന്യാസിയുമൊത്ത് അവൻ വളരെ ഏകാന്തമായിരിക്കുന്ന ഒരു ദീർഘ ദൂര യാത്ര ചെയ്യുകയായിരുന്നു.
They were rushing to reach a village before sunset because the winds would become very cold.
സൂര്യനസ്തമിക്കുന്നതിന് മുൻപേ ഏറ്റവും അടുത്തുള്ളതായിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ എത്തേണ്ടത് ആവശ്യമായിരുന്നു. കാരണം രാത്രിയിൽ പരന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായിരിക്കുന്ന കാറ്റ് കൊടുങ്കാറ്റുണ്ട്, മുന്നോട്ട് പോകുന്നത് ദുഷ്കരമാകും.
Winds would be so cold they would die of the cold.
അത്യധികം ശൈത്യമുള്ളതായിരിക്കുന്ന ആ തണുത്ത കാറ്റില് അവർക്ക് മരണം സംഭവിക്കാം. അതുകൊണ്ട് അടുത്ത ഗ്രാമത്തിൽ എത്രയും വേഗം എത്തേണ്ടത്
ആവശ്യമായിരുന്നു.
അങ്ങനെ വളരെ തിടുക്കത്തിൽ ഈ രണ്ടുപേരും കൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയരികില് മരണാസനനായി കിടക്കുന്ന ഒരുവനെ അവർ കണ്ടു. അവൻ മരിച്ചു എന്നാണ് അവർ ആദ്യം കരുതിയതെങ്കിലും മുട്ടുകുത്തി അവനെ പരിശോധിച്ചപ്പോൾ അവൻ ശ്വാസം നിലച്ചിട്ടില്ല എന്ന് മനസ്സിലായി.
സാധു
സുന്ദർ സിംഗ് തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇവനെ ഇവിടെ മരിക്കാനായി വിട്ടിട്ട് പോകുവാൻ നമുക്ക് കഴിയുകയില്ല, നാം അവനെയും കൂടെ കൊണ്ടുപോയേ
മതിയാകുള്ളൂ.
കുറച്ചുകൂടെ പ്രായോഗിക ബുദ്ധിയുണ്ടായിരുന്ന ബുദ്ധമത സന്യാസി പറഞ്ഞു, ഇവനെ കൂടെ എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, നാം രണ്ടുപേരും മരിക്കുക എന്നുള്ളതായിരിക്കും അതിന്റെ ഫലം. അതുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ജീവൻ ഇപ്പൊ രക്ഷിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാന കാര്യം. അവനോ ഏതാണ്ട് മരണാസന്നനാണ്, അതുകൊണ്ട് നമുക്ക് അവനെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാം എന്ന് ഈ സന്യാസി പറഞ്ഞു. സാധു സുന്ദർ സിംഗ് തന്റെ സ്നേഹിതനോട് പറഞ്ഞു, നിനക്ക് മുന്നോട്ട് പോകാം, ഞാൻ ഇവനെയും കൊണ്ട് സാവധാനം പുറകിൽ
വന്നുകൊള്ളാം.
തന്റെ സ്വന്തം ജീവനെ രക്ഷിക്കുവാനായിട്ട് വേഗതയിൽ സുന്ദർ സിംഗിനെ വിട്ടിട്ട് മറ്റവൻ മുന്നോട്ട് പോയി. മരണാസന്നനായിരിക്കുന്ന ഈ മനുഷ്യനെ തന്റെ ചുമലിൽ ഏറ്റിയിട്ട് സുന്ദർ സിംഗ് വളരെ മന്ദഗതിയിൽ നടന്ന് മുന്നോട്ട് നീങ്ങി.
സ്ലോ ഡൗൺ ട്രെമെൻഡസ്ലി ബിക്കോസ് ഓഫ് ദാറ്റ്.
ഈ ഭാരമുള്ള ഒരു മനുഷ്യൻ ഏതാണ്ട് മരിച്ചവനെ പോലുള്ള ഒരാളിനെയും കൊണ്ട് എത്ര വളരെ സാവധാനത്തിലേ അവനെ നടക്കാൻ കഴിഞ്ഞുള്ളൂ.
When he reached little distance he found that Tibetan monk dead.
കുറെ ദൂരം മുന്നോട്ട് പോയപ്പോൾ അവന്റെ സ്നേഹിതൻ വളരെ മുൻപിൽ തത്രപ്പാറോടെ പോയെങ്കിലും ശീതമേറ്റ് തണുത്ത കാറ്റേറ്റ് മരിച്ചവനായിട്ട് തന്റെ സ്നേഹിതനെ അവൻ കണ്ടു.
The winds had suddenly become much colder than they had anticipated and he died of the cold.
അവരെ പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെ അതിശൈത്യമുള്ളതായിരിക്കുന്ന കാറ്റ് വന്ന് അടിച്ച് ഈ മനുഷ്യൻ മുൻപേ രക്ഷപ്പെടാൻ പോയെങ്കിലും അവനെ തണുത്ത് മരിക്കുകയാണ്
ചെയ്തത്.
സാധു സുന്ദർ സിംഗും അതേ നിലയിലുള്ളതായിരിക്കുന്ന ശീതക്കാറ്റിലാണ് മുൻപോട്ട് മന്ദഗതിയിൽ നടന്നത്. അവൻ അത്ഭുതപ്പെട്ടു, എന്റെ സ്നേഹിതൻ മരിച്ചല്ലോ, ഞാൻ എന്തുകൊണ്ട് മരിച്ചില്ല.
Then he realized that the effort of carrying this man had produced heat in his body that had protected him from this cold.
ഒരു യാഥാർത്ഥ്യം സുന്ദർ സിംഗിന് അപ്പോൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു. മരണാസന്നനായ ഈ മനുഷ്യനെ ചുമലിലേറ്റിക്കൊണ്ട് നടക്കുന്ന ആയാസകരമായ ആ കാര്യം മുഖാന്തരം തന്റെ ശരീരത്തില് ചൂട് നിലനിർത്തുവാൻ ആവശ്യമുള്ള ആ ഊർജമുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് താൻ മരിക്കാഞ്ഞത് എന്നവന് മനസ്സിലായി. അതിനെക്കുറിച്ച് പിന്നീട് പല സമയങ്ങളിലും സുന്ദർ സിംഗ് പ്രസംഗിച്ചിട്ടുണ്ട്. ആ കഥ ആവർത്തിച്ച് സാധു സുന്ദർ സിംഗ് പറയുമായിരുന്നു.
And he would say what Jesus said is right. He who seeks to save his life will lose it, but he who is willing to lose it for my sake will find it.
തന്റെ സ്വന്തം ജീവിതത്തിലെ ഈ അനുഭവം ആവർത്തിക്കുമ്പോഴൊക്കെ സുന്ദർ സിംഗ് ഈ കാര്യം കൂടെ കൂട്ടിച്ചേർക്കുമായിരുന്നു. അവന്റെ കർത്താവ് യേശു പറഞ്ഞ അതേ വചനം, തന്റെ ജീവനെ നേടുവാൻ ആഗ്രഹിക്കുന്നവനൊക്കെ അതിനെ കളയും, എന്നാൽ എന്റെ നിമിത്തം തന്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ കണ്ടെത്തുമെന്നുള്ള സത്യം അവൻ സ്വന്തം ജീവിതത്തിൽ അറിഞ്ഞു.
Are you seeking to save your life in this world?
പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തില് നിങ്ങളുടെ പ്രാണനെ, നിങ്ങളുടെ സ്വയജീവനെ രക്ഷിക്കുവാനാണോ നിങ്ങൾ പരിശ്രമിക്കുന്നത്? ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയാം, നിങ്ങൾക്കത് നഷ്ടപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. എന്നാൽ യേശു നിമിത്തവും സുവിശേഷ നിമിത്തവും നിങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ അതിനെ നഷ്ടപ്പെടുത്തുകയില്ല, നിങ്ങൾ അതിനെ നിത്യതയ്ക്കായി സൂക്ഷിക്കും.
I thank God that God opened my eyes to this more than 40 years ago when I was working in the Navy.
നേവിയിൽ ഞാൻ ഉദ്യോഗസ്ഥനായിരുന്ന നാളുകളിൽ, ഏതാണ്ട് 40 വർഷത്തിന് മുൻപ് ഈ സത്യം കാണുവാൻ കർത്താവിന്റെ കണ്ണുകളെ തുറന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
And those days I had an ambition before I was converted to go right up to the top.
ഞാൻ യഥാർത്ഥമായി കർത്താവിനെ വ്യക്തിപരമായി അറിയുന്നതിന് മുൻപ് ഞാൻ ജോലി തുടങ്ങിയ സമയത്ത് നേവിയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒരു അഡ്മിറൽ ആകുന്ന കാര്യമായിരുന്നു ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. കർത്താവായ യേശു എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് വന്ന് എന്റെ അഭിലാഷങ്ങളെ, എന്റെ സ്വപ്നങ്ങളെ പാടെ
മാറ്റിമറിഞ്ഞു.
ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുന്നതിലേക്കും ഏറ്റവും അനുഗ്രഹീതമായ ജീവിതം കർത്താവ് നിമിത്തം, എന്റെ യേശു നിമിത്തം എന്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് കണ്ടെത്തുവാൻ എനിക്കിടയായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അന്ന് ഞാൻ എടുത്ത ആ നിലപാടിനെ കുറിച്ച് എനിക്കിന്ന ശേഷം സങ്കടമില്ല. ചെറുപ്പക്കാരായവരോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, ഇന്ന് നിങ്ങൾ കർത്താവ് നൽകുന്ന ബോധ്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമോ?
I'm not telling you to give up your job. That was a special calling God gave me. He calls 1 in 100 people like that.
നിങ്ങൾ ചിലർ ജോലി ചെയ്യുന്നവരായിരിക്കാം. എനിക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജോലി ഇപ്പോൾ ഉപേക്ഷിക്കണമെന്നല്ല പറയുന്നത്. ഒരു പക്ഷേ 100ൽ 1 1000ൽ 1 ആയിരിക്കാം കർത്താവ് ആ പ്രത്യേക നിലയിൽ വിളിക്കുന്നത്.
ബട്ട് 99% ഓഫ് പീപ്പിൾ ഹി കോൾസ് യു ടു ബി ഇൻ യുവർ സെക്യുലർ ജോബ് ആൻഡ് നോട്ട് ലിവ് ഫോർ ദിസ് വേൾഡ്.
99% പേരെ സംബന്ധിച്ചിടത്തോളം ദൈവേഷ്ടം നിങ്ങളുടെ ഭൌതികമായ ജോലിയിൽ നിങ്ങൾ തുടരുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനായിട്ട് ഈ നിലയിലുള്ളതായിരിക്കുന്ന ഒരു നിലപാട്
എടുക്കണമെന്ന്.
നിങ്ങളുടെ സകല സ്വപ്നങ്ങൾക്കും അഭിലാഷങ്ങൾക്കും നിങ്ങൾ മരിച്ചവരായി തീരുക. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് മരിച്ചവരായി
തീരുക.
ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്, നിങ്ങളുടെ സ്വന്തം താൽപര്യങ്ങൾ ഇതിന്
മരിച്ചവരാകുക.
ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം വിവാഹം, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ്. കർത്താവിനോട് നിങ്ങൾ പറയുമോ, അങ്ങനെയുള്ള അവിവാഹിതരായ സഹോദരനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ പറയുമോ, കർത്താവേ എന്റെ ഇഷ്ടം, എന്റെ തിരഞ്ഞെടുപ്പ് വേണ്ട, അവിടുന്ന് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്താൽ മതി.
If some proposal that looks attractive to me doesn't work out, okay, that's not God's will for me, that's all.
എനിക്ക് ആകർഷണീയമെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു വിവാഹാലോചന അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ നടക്കാതെ വന്നാലും നിരാശപ്പെടേണ്ട, കർത്താവേ നിനക്ക് ഏറ്റവും നല്ലത് എനിക്ക് തരുവാൻ കഴിയും എന്ന് നിങ്ങൾ
കാണുന്നു.
ലോകം വിലയുള്ളതെന്ന് എണ്ണുന്ന എല്ലാ കാര്യങ്ങളോടും മരിച്ചവരായി തീരുവാൻ കഴിയുന്നതാണ് ജീവന്റെ മാർഗം. ജീവനിലേക്കുള്ള മാർഗം അതാണ്. ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളെ നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ഇവിടെ കർത്താവിന്റെ ജീവനായിട്ട് ഒരു മരണം എന്നിൽ
നടക്കട്ടെ.
എന്നെ പ്രലോഭിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ മുമ്പിലുണ്ട്, ഞാൻ അതിന് മരിക്കട്ടെ.
You know, there's a very beautiful verse which some people don't understand in Isaiah 45.
യെശയ്യാപ്രവചനം 45-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിരിക്കുന്ന ഒരു വചനമുണ്ട്, പലർക്കും ആ വചനത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല.
ക്ഷമിക്കണം,
42 അധ്യായത്തിലാണ് ആ വാക്യം.
വേഴ്സ് 19 and 20.
19 and 20 വാക്യങ്ങൾ വായിക്കുന്നു. എന്റെ ദാസനല്ലാതെ കുരുടൻ ആരാണ്? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടൻ ആരാണ്? എന്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനും ആയവൻ ആർ? പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല, ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല. ഈ രണ്ട് വചനങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കർത്താവിന്റെ ദാസൻ അന്ധനും ചെകിടനുമാണോ?
That's the only way I have survived till today as the Lord's servant, by being blind and deaf to thousands of things on this earth.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ സാക്ഷ്യം പറയാം. ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ കർത്താവിന്റെ ഒരു ദാസനായിട്ട് എനിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞതിന്റെ രഹസ്യം, ആയിരക്കണക്കിന് കാര്യങ്ങളോട് അന്ധനായും കേൾക്കാത്തവനായും എനിക്കിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
I see many things, verse 20, but I don't observe them.
20 വാക്യത്തിൽ പറയുന്ന പോലെ ഞാൻ പലതും കാണുന്നുണ്ട്, പക്ഷേ അത് സൂക്ഷിക്കുന്നില്ല, അത് യഥാർത്ഥത്തിൽ ഞാൻ കാണുന്നില്ല.
I hear all types of things people are saying, but I don't hear them. My ears are open, but I don't hear.
എന്റെ ചെവി തുറന്നിരിക്കുകയാണ്, നിങ്ങൾ കേൾക്കുന്ന പോലെ ഞാനും കേൾക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പലതും കേൾക്കുന്നുമില്ല.
I hear criticism, murmuring, complaining. Okay, it doesn't affect me. I'm deaf.
വിമർശനങ്ങള്, പരാതികള്, പിറുവിറുപ്പുകള് ഒക്കെ എന്റെ ചെവിയിലും വന്ന് പതിക്കുന്നുണ്ട്, പക്ഷേ ഈ കാര്യങ്ങളൊന്നും വാസ്തവത്തിൽ ഞാൻ ഗവനിക്കുന്നില്ല.
People have called me false prophet.
കള്ളപ്രവാചകൻ എന്ന ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. ദുരുപദേഷ്ടാവ് എന്ന് വിളിക്കുന്നുണ്ട്.
Terrorist.
അത് മാത്രമല്ല, ഭീകരൻ എന്ന് പോലും എന്നെ വിളിക്കുന്ന ആളുകളുണ്ട്. ഭീകരവാദി, പിശാച് എന്ന് വിളിക്കാനും പലർക്കും മടിയില്ല. അന്തിക്രിസ്തു എന്ന്, എതിർക്രിസ്തു എന്ന് വിളിക്കുന്നവരും പലരും ഉണ്ട്.
Doesn't bother me.
എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഞാൻ വെറുതെ മേനി പറയല്ല, ഭംഗിവാക്ക് പറയല്ല, വാസ്തവത്തിൽ എന്നെ ഇതൊന്നും സ്പർശിക്കുന്നേയില്ല. മറ്റു ചിലർ പറയാറുണ്ട്, ഇതുപോലെ മോശപ്പെട്ട വിളിയൊന്നുമല്ല, ഈ തലമുറയിലെ യഥാർത്ഥ പ്രവാചകൻ, ഓ ദൈവദൂതനെ പോലെയുള്ള ഒരു സഹോദരൻ, അപ്പോസ്തലനെന്നും ചിലർ വിളിക്കുന്നുണ്ട്. അതിനും എന്റെ ചെവി അടഞ്ഞിരിക്കുകയാണ്.
You can't survive as the Lord's servant if you are not deaf to both sides.
ഞാൻ പറഞ്ഞ
both ears must be deaf.
ആദ്യത്തെ കാര്യം മാത്രമല്ല, അത് കേൾക്കാൻ ഒരു ചെവി ആയാലും മതി, പക്ഷെ മറ്റേ ചെവി കൂടെ കേൾക്കുന്ന ഈ രണ്ടാമത് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിന് ഞാൻ ചെകിടനാണ് അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു ദാസനായി തുടരുവാൻ കഴിയുകയില്ല. അനുഭവത്തിൽ ഞാൻ പറയട്ടെ, രണ്ടാമത് പറഞ്ഞ കൂട്ടം കാര്യങ്ങളുണ്ടല്ലോ, അഭിനന്ദനത്തിന്റെ കാര്യങ്ങൾ, അതാണ് കുറച്ചുകൂടെ അപകടകാരികളായിരിക്കുന്ന വസ്തുതകൾ. കാഴ്ചയില്ലാതെ അന്ധനായിരിക്കുന്നു പറഞ്ഞ കാര്യം ഇതുപോലെയാണ്.
You know the number of temptations that come through your eyes.
നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എണ്ണമറ്റ പരീക്ഷകൾ നിങ്ങൾക്കറിയാം.
Comes to me too.
അത് എനിക്കും നേരിടേണ്ടി വരുന്ന പരീക്ഷകളാണ്.
How to survive?
അങ്ങനെയുള്ള പരീക്ഷകളെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്?
We cannot shut our eyes and walk in the world.
ഈ ലോകത്തിൽ രണ്ട് കണ്ണും അടച്ചു പൂട്ടി നമുക്ക് നടക്കാൻ കഴിയില്ല.
But we see verse 20 but don't observe.
എന്നാൽ 20 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കണ്ണ് തുറന്ന് കാര്യങ്ങൾ കണ്ടാണ് മുന്നോട്ട് പോകുന്നത്, പക്ഷേ അതൊന്നും നിരീക്ഷിക്കുന്നില്ല, അതൊന്നും ഉള്ളിലേക്ക് പോകുന്നില്ല. അവിടെയാണ് മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ
അറിയേണ്ടത്.
നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ വസ്തുതകൾ, നല്ലതോ തീയതോ എന്തുമായിക്കോട്ടെ, അതിനൊക്കെ മരിച്ചവരായി ദൈവമുൻപാകെ ജീവിക്കുന്ന മഹത്വകരമായ ജീവിതം. ഒടുവിലത്തേതായിട്ട് 8 ക്രിസ്ത്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യമുള്ള കാര്യത്തെക്കുറിച്ചുകൂടെ സൂചിപ്പിക്കാം.
Satan's messengers can be God's gifts to you.
അതിതാണ്, സാത്താന്റെ ദൂതന്മാർ പല സമയത്തും അങ്ങനെയുള്ള ദൂതന്മാർ നമ്മുടെ അടുത്ത് വരാറുണ്ട്, അയക്കപ്പെടാറുണ്ട്. ആ സാത്താന്റെ ദൂതന്മാർ ദൈവം അയക്കുന്ന ദാനങ്ങളായിട്ട് തീരുവാൻ കഴിയുമെന്ന്.
How can Satan's messengers be God's gifts?
അത് തികച്ചും ഒരു വിരോധാഭാസമല്ലേ? പിശാചയക്കുന്നതായിരിക്കുന്ന എന്തെങ്കിലും ദൂതന്മാർ, ഏജന്റുമാര് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നന്മയായി തീരാൻ കഴിയുമോ?
2 Corinthians 12
അധ്യായത്തിൽ നമുക്ക് വളരെ പരിചയമുള്ളതായിരിക്കുന്ന ആ വേദഭാഗം ഒന്ന്
നോക്കിയാൽ
നമുക്കറിയാം, പൌലോസ് അത് എന്താണെന്ന് പറയുന്നില്ലെങ്കിലും തന്റെ ജഡത്തിൽ ഒരു ശൂലം നിരന്തരം തന്നെ കുത്തിക്കൊണ്ടിരുന്നു. രണ്ട് പേരുകളാണ് പൌലോസ് ആ ജഡത്തിലെ ശൂലത്തെക്കുറിച്ച് പറയുന്നത്. ആദ്യമായിട്ട് പൌലോസ് പറയുന്നത് അത് സാത്താന്റെ ഒരു ദൂതനാണ്, ഒരു സന്ദേശവാഹകനാണ്.
സെക്കൻഡ്ലി,
രണ്ടാമത്,
ഹി സേസ് ദിസ് വാസ് ഗിവൻ ടു മീ, ദാറ്റ് മീൻസ് എ ഗിഫ്റ്റ് ഫ്രം ദ ലോർഡ്.
രണ്ടാമത് ഉള്ള വിശേഷം നോക്കിയേ, എനിക്ക് തന്നിരിക്കുന്നു, ജഡത്തിൽ എനിക്ക് തന്നിരിക്കുന്നു, അത് നൽകപ്പെട്ടതാണ്, ദൈവം തന്നതുപോലെയാണ് പറയുന്നത്.
The same thorn in the flesh was God's gift and Satan's messenger.
ഒരേ കാര്യം തന്നെ രണ്ട് നിലകളിൽ കാണുവാൻ പൗലോസിന് കഴിഞ്ഞു. ഒന്ന്, അത് സാത്താൻ അയച്ചതായിരിക്കുന്ന ഒരു ടോർപിഡോ, ഒരു ഒരു ആയുധമായിരുന്നു. മറുവശത്ത് അത് ദൈവത്തിന്റെ ദാനവും കൂടായിരുന്നു.
Pride is such a terrible thing, it would have destroyed Paul.
നിഗളമെന്ന് പറയുന്നത് പൗലോസിനെ നശിപ്പിക്കുന്ന കാൻസർ പോലെയുള്ളതായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു.
God wanted to save him.
ദൈവം തന്റെ ദാസനെ നിഗളിച്ച് കെണിയിൽപ്പെടാതെ സൂക്ഷിക്കാൻ ആഗ്രഹിച്ചു.
Whom does he use?
ആരെയാണ് ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്?
The devil.
പിശാചിനെയാണ് ദൈവം ഉപകരണമായി ഉപയോഗിക്കുന്നത്.
The devil sends a messenger, God uses it to keep Paul humble.
പിശാച് പൗലോസിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, വേദനിപ്പിക്കാൻ വേണ്ടി ഒരു ദൂതനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ദൈവം അതേ ദൂതനെ അവനൊരു അനുഗ്രഹമാക്കി തീർത്തു.
When Joseph's brothers were jealous of him,
യോസഫിന്റെ സഹോദരന്മാർ അവനെ കുറിച്ച് അസൂയയുള്ളവരായി തീർന്നപ്പോൾ, വാസ്തവത്തിൽ അവർ പിശാചിന്റെ ദൂതന്മാരായിരുന്നു. അവരെ ഈജിപ്തിൽ, അവരെ മിസ്രയീമിലേക്ക് ഈ ജോസഫിനെ അടിമയായി
വിറ്റു.
വാസ്തവത്തിൽ പിശാചിന്റെ ദൂതന്മാരായിട്ട് അവന്റെ സഹോദരന്മാർ ഇതൊക്കെ ചെയ്തപ്പോൾ ജോസഫിന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അത് ദൈവത്തിന്റെ ഒരു ദാനമായി
തീർന്നു.
പൊത്തിഫേറിന്റെ ഭവനത്തിൽ അവനുണ്ടായ അനുഭവം നിങ്ങൾ ഓർക്കുമ്പോഴും അറിയാം. പൊത്തിഫേറിന്റെ ഭാര്യ സാത്താന്റെ ഒരു ദൂതനായിരുന്നു, ഒരു ദൂതുവാഹിയായിരുന്നു, അവനെ നശിപ്പിക്കാനായി ശ്രമിച്ചു.
ജോസഫ് ഇൻ ദ ജയിൽ.
ജയിലിലാണ് ജോസഫ് അവസാനിച്ചത്.
And that became God's gift because he met Pharaoh's butler over there.
ആ ഫറോന്റെ അപ്പക്കാരനെ അവൻ അവിടെ വെച്ചാ പരിചയപ്പെട്ടത്. ദൈവത്തിന്റെ ഒരു ദാനമായി അതും പരിണമിച്ചു.
Always like that.
എപ്പോഴും ദൈവഭക്തന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, പിശാചിന്റെ ഈ ദൂതന്മാരൊക്കെ അനുഗ്രഹമായി
തീരുന്നു.
എസ്തേറിന്റെ പുസ്തകത്തിൽ നാം രസകരമായ കാര്യം കാണുന്നുണ്ടല്ലോ. മൊർദെഖായി എന്ന് പറയുന്ന യഹൂദനെ കൊല്ലുവാനായിട്ട് ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിച്ചു. നയമാൻ ഹാമാനെ ഉപയോഗിച്ചു.
ഹാമാൻ മേഡ് ദിസ് ഹ്യൂജ് 75-foot gallows.
75 മുഴം ഉയരമുള്ളതായിരിക്കുന്ന കഴുമരം ഹാമാൻ ഇവന് വേണ്ടി, മൊർദെഖായിക്ക് വേണ്ടിയാണ് ഉയർത്തിയത്.
Haman hangs on it finally.
എന്നാൽ അതിൽ തന്നെ ഹാമാൻ അവസാനിക്കുന്നതായി നാം കാണുന്നു.
മൊർദെഖായി becomes the prime minister.
അവന്റെ സ്ഥാനത്ത് മൊർദെഖായി രാജ്യത്തെ പ്രധാനമന്ത്രിയായി തീരുന്നു.
Bible is full of these wonderful stories.
ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ ഉടനീളം ഇത്തരത്തിലുള്ള അത്ഭുതകരമായിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും. പിശാചിന്റെ ഏജന്റുകളായിട്ട് വരുന്നതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹ വിഷയങ്ങളായി പരിണമിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന വഴികൾ.
The greatest example of all is Calvary.
ഏറ്റവും മഹത്തരമായിരിക്കുന്ന ദൃഷ്ടാന്തം കാൽവരി ക്രൂശാണ്.
What is the worst thing that Satan ever did on this earth?
ഈ ലോകത്തിൽ പിശാച് സാത്താൻ ചെയ്ത ഏറ്റവും ക്രൂരമായ ഹീനമായ കാര്യം എന്തായിരുന്നു? നിങ്ങൾക്കറിയാം അതെന്തായിരുന്നു? ദൈവപുത്രനെ ക്രൂശിക്കുക എന്നുള്ളതായിരുന്നു പിശാച് ചെയ്ത ഏറ്റവും വലിയ
കാര്യം.
എന്നാൽ മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ മഹത്തരമായ ദാനമായിട്ട് അത് പരിണമിച്ചു എന്ന് നമുക്കറിയാം. സാത്താന്റെ ദൂതന്മാർ ദൈവത്തിന്റെ അനുഗ്രഹ ദാനങ്ങളായിട്ട് തീരുന്ന ഒരു വൈരുദ്ധ്യം ക്രിസ്ത്യ
ജീവിതത്തിലുണ്ട്.
ഈ ലോകത്തിൽ സംഭവിച്ച ഏറ്റവും ഹീനമായ കാര്യം എന്തായിരുന്നു? അതെന്തായിരുന്നു? നാം ഇപ്പോൾ ചിന്തിച്ച പോലെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണമായിരുന്നു. ലോകത്തിൽ സംഭവിച്ചതിലേക്കും ഏറ്റവും മോശമായ ഹീനമായ കാര്യം നിർദോഷിയായ ദൈവപുത്രന്റെ ക്രൂശ് വരണം. അടുത്ത ചോദ്യം,
what is the best thing that happened on the earth?
ഈ ഭൂമിയിൽ ചരിത്രം തുടങ്ങിയ മുതൽ നടന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യവും എന്തായിരുന്നു? അതേ കാര്യമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവിന്റെ ക്രൂശുമരണമാണ് എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യം.
To teach us one thing.
ഒരു പാഠം നമ്മെ പഠിപ്പിക്കുവാനാണ് സ്വർഗം ശ്രമിക്കുന്നത്.
The worst thing that Satan can do to you, God can turn it to the best thing that can happen.
നിങ്ങളുടെ പ്രതിയോഗിയായ സാത്താനെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും മോശമായിരിക്കുന്ന ക്രൂരമായ കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നന്മയുള്ള കാര്യമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും.
I have proved that in many situations in my life.
എന്റെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ ഈ കാര്യം സത്യമാണെന്ന് തെളിയിക്കപ്പെടുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്.
I'm not afraid of Satan anymore.
പിശാചിനെ ഞാൻ ഇന്ന് ഭയപ്പെട്ട് ജീവിക്കുന്നവനല്ല.
I'm not afraid of what he may try to do to me tomorrow or day after.
നാളെയോ അടുത്ത ദിവസമോ എനിക്കെതിരെ അവൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അശേഷം ഭയമുള്ളവനല്ല.
The worse the thing he does to me, the better something is going to happen to me.
ഒരു കാര്യം എനിക്കറിയാം, അവൻ എനിക്ക് നേരെ തൊടുത്തു വിടുന്ന അസ്ത്രങ്ങൾ അമ്പുകൾ എത്രയധികം ശക്തിയുള്ളതാണോ മൂർച്ചയുള്ളതാണോ അതിനനുസരിച്ച് എന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹവും പതിന്മടങ്ങായി വർദ്ധിക്കും.
And God of peace will crush Satan under my feet.
സമാധാനത്തിന്റെ ദൈവമോ എത്രയും വേഗം സാത്താനെ എന്റെ കാൽ കീഴേ മെതിച്ചു കളയും.
Christian life is a wonderful life.
ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്, അത്ഭുതകരമായ ജീവിതമാണ്.
Think like God thinks.
ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാൻ നാം അഭ്യസിക്കുക.
Look at people and circumstances the way God looks at them.